السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه، ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة، وخلق منها زوجها، وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا، يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. معاوية رضي الله عنه അദ്ദേഹത്തിന്റെ സവിശേഷതകളും അഹ്ലു സുന്നത്തിന്റെ ശത്രുക്കൾ അദ്ദേഹത്തിനും പൊതുവെ സഹാബികൾക്കുമെതിരെ അപകീർത്തികരമായി പ്രചരിപ്പിക്കുന്ന ചില വാദങ്ങൾക്കുള്ള മറുപടിയും ശ്രദ്ധിക്കുന്നതിനു വേണ്ടിയുള്ള ചില ലേഖനങ്ങളാണ് നമ്മൾ ഈ സമയത്ത് ഓർമ്മിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിൽ ബാബു ദിക്രി മുആവിയ എന്നൊരു അധ്യായം തന്നെ ഉണ്ട്. ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ മുആവിയ റളിയല്ലാഹു അൻഹു കൊള്ളരുതാത്ത ഒരാളായിരുന്നുവെങ്കിൽ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ അറിവിന്റെ മഹത്വം പ്രതിപാദിക്കാൻ അധ്യായം തന്നെ അദ്ദേഹം വേർതിരിച്ചു മാറ്റിവെക്കുമായിരുന്നില്ല. അതിലെ ഒരു ഹദീസ് മുആവിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഇന്നക്കും ലതുസല്ലൂന സലാത്തൻ, നിങ്ങൾ നമസ്കരിക്കുന്നുണ്ട്. ലഖദ് സ്വഹിബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഞങ്ങളാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന്റെ കൂടെയാണ് നമസ്കരിച്ചത്. ഫമാ റഅയ്നാഹു യുസല്ലിഹ, നിങ്ങളിങ്ങനെ നിസ്കരിക്കുന്നത് പോലെ അദ്ദേഹം നമസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. വലഖദ് നഹാ അൻഹുമ, നിങ്ങളിപ്പോൾ നമസ്കരിച്ച ഈ രണ്ട് റക്അത്ത് റസൂലുള്ള വിലക്കിയതാണ്. അതായത് അശർ നിസ്കാരം കഴിഞ്ഞിട്ട് ചില ആളുകൾ രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ഇത് മുആവിയ റളിയല്ലാഹു അൻഹു കണ്ടു. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നിസ്കരിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോൾ നിസ്കരിച്ച പോലെ അസറിന് ശേഷം രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. വലഖദ് നഹാ അൻഹുമാ യഅനി റകഅതൈൻ, അസറിന് ശേഷം നിസ്കരിക്കുന്നത്, അതായത് രണ്ട് റക്അത്ത് നിസ്കരിക്കുന്നത് ബഅദൽ അസർ, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് സഹീഹ് ബുഖാരി. അപ്പം മുആവിയ റളിയല്ലാഹു അൻഹുവിന് അറിവുണ്ട്. ആ അറിവ് അദ്ദേഹം സന്ദർഭോചിതം എന്ത് ചെയ്യാറുണ്ട്, പകർന്നു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരാളെ കുറിച്ച്, അതും കിബാർ സഹാബയിൽപ്പെട്ട ഒരാളെ കുറിച്ച് വളരെ തെറ്റായ പ്രചാരവേലകൾ നമ്മൾ നടക്കുന്നുണ്ട്. മൗദൂദിസ്റ്റുകളാണ് പ്രധാനമായിട്ട്, അവർക്കുള്ള രേഖയും അവലംബവും, അവർ പറയും ഞങ്ങൾക്ക് ഇബ്നു ജരീർ തബരിയാണ്, അതേപോലെ ഇബ്നു കസീറിന്റെ ബിദായ നിഹായയാണ്, ഷെഹറസ്ഥാനിയുടെ പിന്നെ മിലലുവൻ നിഹലാണെന്നൊക്കെ പറയും. പക്ഷെ അവർ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളിലൊന്നും കാണൂല. അതിൽ ചില അഭിപ്രായ വ്യത്യാസമുള്ള സഹീഹ് അല്ലാത്ത ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് പരിശോധിക്കാം. അങ്ങനെയുള്ള റിപ്പോർട്ടുകളോടുള്ള ഒരു യഥാർത്ഥ അഹ്ലു സുന്നത്തിനോട് സ്നേഹമുള്ള, സ്വീകരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിനെ അവലംബിക്കുന്ന ഒരാൾ എന്ത് നിലപാടാണ് സഹീഹ് അല്ലാത്ത റിപ്പോർട്ടുകളോട് ഏത് ഗ്രന്ഥത്തിൽ വന്നാലും സ്വീകരിക്കേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം. പക്ഷേ ഇബ്നു കസീറിൽ നിന്നോ തബരിയിൽ നിന്നോ ഒക്കെ ഏതെങ്കിലും ഒന്നോ രണ്ടോ യാതൊരു തർക്കവുമില്ലാത്ത, ഗുരുതരമായ ആക്ഷേപങ്ങളൊന്നുമില്ലാത്ത ചില വാചകം വായിക്കും. എന്നിട്ട് ഷിയാക്കൾ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വന്തം നാവുകൊണ്ട് പറയും. നമ്മളെന്താ വിചാരിക്കുക, ഷിയാക്കൾ പറഞ്ഞ ഈ കാര്യത്തിൽ ഇബ്നു കസീർ വിദായൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ തബരി അദ്ദേഹത്തിന്റെ താരിഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റ് ഇവിടെ അടുത്ത കാലത്ത് മുസ്തഫ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാദാപുരത്ത് വെച്ച് പ്രസംഗിച്ചതും അദ്ദേഹത്തിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ കൂടുതൽ അപകടകരമായി അയാളുടെ തോന്നിവാസ പ്രചാരണങ്ങൾ മുഴുവൻ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചതും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇൻഷാല്ല ഇന്നത്തെ ഈ സംസാരം നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയാൾക്കാകെ മൂന്ന് കിതാബിന്റെ പേരെ അറിയും, ഇബ്നു കസീർ, വിദായ, അതുപോലെ തന്നെ തബരി, പിന്നെ ഷഹ്റസ്ഥാനി. ഇങ്ങനെ ഇടക്കിടക്ക് പറയും സലഫുകളുടെ ഗ്രന്ഥങ്ങളെമ്പാടുമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഷിയാക്കളാണ് മുഴുവൻ സ്വഹാബികളെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ പ്രധാനമായി കൊണ്ടുവന്നത്. കാരണം ഷിയാക്കളുടെ വീക്ഷണത്തിൽ അലി റളിയല്ലാഹുവിന്റെ കുടുംബം ഒഴികെയുള്ള സ്വഹാബികൾ മുഴുവൻ കാഫറും മുർത്തദ്ദുമാണ്. ഏറിയാൽ രണ്ടോ മൂന്നോ സ്വഹാബികളെ മാത്രമേ അവർ അംഗീകരിച്ചിട്ടുള്ളൂ. ആ സ്വഹാബികളിൽ നിന്നാകട്ടെ ഷിയാക്കൾക്ക് വിഷമകരമായ റിപ്പോർട്ടുകളൊന്നും ഹദീസുകൾ വരാത്തതുകൊണ്ടും കൂടിയായിരിക്കാം. നഖദാദ് റളിയല്ലാഹു അതുപോലെ തന്നെ അബൂദർ ഗഫാരി റളിയല്ലാഹു തുടങ്ങിയ ഒന്നോ രണ്ടോ സഹാബികൾ, ബാക്കി എല്ലാ സഹാബികളും അലി റളിയല്ലാഹുവിന്റെ കുടുംബം ഒഴികെയുള്ള എല്ലാ സഹാബികളും കാഫറും മുർത്തദ്ദുമാണ് എന്ന് വിശ്വസിക്കുകയും തങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങളടക്കം മുഴുവൻ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയും ശുഭനിസ്കാരത്തെ നിസ്കാരം കഴിഞ്ഞാലും അടക്കമുള്ള ശാപ പ്രാർത്ഥനകളിൽ നൗദുബില്ല ജിബത്ത് താഹൂത്ത് എന്നിങ്ങനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അബൂബക്കർ സദീഖ് റളിയല്ലാഹു അതുപോലെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു എന്നിവരെ ജിബത്തിനും താഹൂത്തിനും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അബൂബക്കറിനും ഉമറിനും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ഖുമൈനി അടക്കമുള്ള ശൈത്താനിയത്തിന്റെ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഒന്നടങ്കം കാഫറാണ് എന്ന് വ്യക്തമായി തെളിവോട് കൂടി ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഖുമൈനി അടക്കമുള്ള ആളുകൾ അബൂബക്കർ സദീഖ് റളിയല്ലാഹുവിനെതിരെ ശാപ പ്രാർത്ഥന നടത്തും, മാവിയ റളിയല്ലാഹുവിനെതിരെ ശാപ പ്രാർത്ഥന നടത്തും, സ്വഹാബികൾക്കെതിരെ ശാപ പ്രാർത്ഥന നടത്തും. അങ്ങനെ ഷിയാക്കളാണ് സ്വഹാബികൾക്കെതിരെ ഏറ്റവും കൂടുതൽ ആക്ഷേപം ഉന്നയിച്ചത്. പിന്നെ ഖവാരിജുകൾ, അലി റളിയല്ലാഹുവും മാവിയ റളിയല്ലാഹുവും അവരുടെ കൂടെ അവരെ സഹായിച്ച കക്ഷികളും എല്ലാം ഒരുപോലെ കാഫറാണ് എന്ന് വാദിച്ച ആളുകൾ ഈമാനിന്റെ കാര്യത്തിൽ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വലിയൊരു പിഴവ് പറ്റുകയും ചെറിയ ചെറിയ അബദ്ധങ്ങളോ പിഴവുകളോ മറവിയോ അല്ലെങ്കിൽ ആദ്യകാലത്തെ ചില തെറ്റുകളോ ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സ്വഹാബികൾ പോലും കാഫറാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ് ആര്? ഖവാരിജുകൾ. പിന്നെ വ്യതിയാന കക്ഷികളെല്ലാം ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സ്വഹാബികളെ ആക്ഷേപിക്കുന്നത് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ടിട്ടുള്ളത് ഒന്ന് ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു, രണ്ട് മുആവിയ റളിയല്ലാഹു. ഇവരെക്കുറിച്ചാണ് അഹ്ലു സുന്നത്തിൽപ്പെട്ട ആളുകൾക്ക് പോലും ഒരു ചെറിയ പതറലുണ്ടാകുന്ന രൂപത്തിൽ തുടർച്ചയായ ആരോപണങ്ങൾ പല രൂപത്തിൽ. യഥാർത്ഥത്തിൽ സ്വഹാബികളുടെ ജീവിതം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. കദാലിക ജാൽനാക്കും ഉമ്മത്തൻ വസഫ, നിങ്ങളെ ഒരു ഉമ്മത്ത് വസഫ് കൃത്യമായ സമീപനം സ്വീകരിക്കുന്ന ഏറ്റവും മധ്യമമായ ഏറ്റവും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്ന ഉമ്മത്താക്കിയിരിക്കുന്നു സ്വഹാബികളെ കുറിച്ചാണ്. ഏത് വിഷയത്തിലും ഏറ്റവും കൃത്യമായ നിലപാട് ആരെടുത്തുണ്ടാവുക? സ്വഹാബികളെടുത്ത്. അതുകൊണ്ട് ഉമ്മത്ത് വസഫ് ലിതകൂനു ശുഹദ ആലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് അഖിലം മാതൃകയാകണം. വയക്കൂണ റസൂലു അലൈക്കും ഷഹീദ, റസൂൽ നിങ്ങൾക്കും മാതൃകയാകണം. അപ്പൊ റസൂലായി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹമാണ് സ്വഹാബത്തിന്റെ മാതൃക, സ്വഹാബികളാണ് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ മാതൃക. അപ്പൊ സ്വഹാബികളെ കുറിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആശയക്കുഴപ്പമുണ്ടാക്കാൻ പറ്റുന്നത്. അതാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇമാം നസാഇ അദ്ദേഹത്തോട് മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് ചോദ്യമുണ്ടായി. മുആവിയ റളിയല്ലാഹുവിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഇമാം നസായി പറഞ്ഞത് ഇമാം മുസ്നി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പിന്നെ ഇന്നമൽ ഇസ്ലാമു കദാരി, നസായി പറയാൻ ഇമാം മുസ്നി അദ്ദേഹത്തിന്റെ തഹദീബുൽ കമാലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഒന്നാം വള്ളി 339-ാമത്തെ പേജിൽ. ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു വീട് പോലെയാണ്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ ഇസ്ലാമാകുന്ന വീടിന്റെ അകത്തേക്ക് കയറണം. ലഹാ ബാബുൻ, ആ വീടിനൊരു വാതിലുണ്ട്. ഫബാബുൽ ഇസ്ലാമി അസ്വഹാബ, ഇസ്ലാമിന്റെ വാതിൽ എന്ന് പറഞ്ഞ സ്വഹാബികളാണ്. സ്വഹാബികളെ മനസ്സിലാക്കാതെ ഒരാൾക്ക് ഇസ്ലാം കയറാൻ പറ്റില്ല. സ്വഹാബികളെ അംഗീകരിക്കാതെ ഒരാൾക്ക് മുസ്ലിം ആകാൻ പറ്റില്ല. കാരണം ഇസ്ലാം എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് സ്വഹാബികളാണ്. ഖുർആനിന്റെ ശരിയായ വ്യാഖ്യാനം നമ്മളെ പഠിപ്പിച്ചത് സ്വഹാബികളാണ്. സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്തതാണ് മുഴുവൻ ഹദീസുകളും. അപ്പൊ സ്വഹാബികളെ ഇസ്ലാമിന്റെ കവാടം എന്നാണ് ഇമാം നസായി വിശദീകരിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹം പറയുന്നത് മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ചുള്ള ആക്ഷേപങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ചോദിച്ചപ്പോഴാണ്. മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങൾ എന്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം മുആവിയെ കുറിച്ചല്ല പറയുന്നത്, മുഴുവൻ സഹാബികളെ കുറിച്ച് ആ കൂട്ടത്തിലാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്തിയത്. അപ്പം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു വീടാണെങ്കിൽ സഹാബികൾ ആ വീടിന്റെ വാതിലാണ്. എന്നാൽ അദ്ദേഹം പറഞ്ഞു ഫമൻ ആദ സ്വഹാബത ഇന്നമാ അറാദൽ ഇസ്ലാം, ആരെങ്കിലും സഹാബികളെ ദ്രോഹിച്ചാൽ, അവരെ കുറിച്ച് ആരോപണം പറഞ്ഞാൽ, അവർ ഇസ്ലാമിനെയാണ് ദ്രോഹിക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇസ്ലാമിനെ പൊളിക്കണം, അവർ ഇസ്ലാമിന്റെ എതിർപക്ഷത്താണ്. അപ്പൊ ഇസ്ലാമിനെ അതിന്റെ ശക്തമായ പ്രമാണങ്ങളിൽ, അസ്ഥിവാരത്തിൽ നിലനിൽക്കുന്ന ഇസ്ലാമിനെ പ്രാമാണികമായി നേരിടാൻ കഴിയാതിരിക്കുമ്പോൾ ശത്രുക്കൾ സ്വീകരിക്കുന്ന രീതിയാണെന്ത്? ഇസ്ലാമിന്റെ കവാടങ്ങളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുക. അപ്പൊ സ്വഹാബികളെ കുറിച്ച് ആരോപണം ഉന്നയിക്കുന്നത് ഇസ്ലാമിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇന്നമാ അറാദൽ ഇസ്ലാം, അവർ സ്വഹാബികളെ അല്ല ലക്ഷ്യമിടുന്നത്. ഇസ്മാർ അള്ളഹാനെ ആക്ഷേപിക്കണം, ആവിയാർ അള്ളഹാനെ ആക്ഷേപിക്കണം എന്നുള്ള അല്ല അവരുടെ ലക്ഷ്യം. അവരുടെ ലക്ഷ്യം എന്താണ്? ഇസ്ലാമിനെ ആക്ഷേപിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിനെ കുറിച്ച് അവമതിപ്പുണ്ടാക്കാൻ വേണ്ടിയാണ് ആളുകൾ സ്വഹാബികളെ തൊടുന്നത്. അതേപോലെ അദ്ദേഹം പറഞ്ഞു ഫമൻ നഖറൽ ബാബ, എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി എനിക്ക് അകത്ത് കയറണം എന്നുള്ള നിലക്ക് ആ വാതിൽ ആരെങ്കിലും മുട്ടിയാൽ, ഇന്നമാ യുരീദു ദുഖൂലദ്ദാർ, ആ വീട്ടിൽ കയറണം എന്നാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ സ്വഹാബികളെ കുറിച്ച് നന്നായി പഠിച്ചു, അവരെന്താ പറയുന്നത് കേട്ടു, അത് മനസ്സിലാക്കിയാൽ ഒരാൾ ആ വീട്ടിനകത്ത് കയറണം, മുസ്ലിമാകണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ സ്വഹാബികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവരിൽ നിന്നുള്ള ആശയങ്ങളും വിജ്ഞാനവും സ്വന്തമാക്കുകയും ചെയ്യുന്നവർ ഇസ്ലാമിൽ പ്രവേശിക്കണം ഉദ്ദേശിക്കുന്നവരാണ്. സ്വഹാബികളെ കുറിച്ച് ആരോപണങ്ങൾ പറയുന്നവർ ഇസ്ലാമിനെ തകർക്കണമെന്ന് ലക്ഷ്യം വെക്കുന്നവരാണ്. എന്നിട്ടാണ് ഇമാം നസായി അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് മറുപടി, ഫമൻ അറാദ മുആവിയ ഫഇന്നമാ അറാദ സ്വഹാബ, ഒരാൾ മുആവിയെ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ മുആവിയെ അല്ല ലക്ഷ്യം വെച്ചത്, സ്വഹാബത്തിനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പൊ സ്വഹാബികളെ കുറിച്ച് അവമതിപ്പുണ്ടാക്കണം എന്ന ലക്ഷ്യത്തിലാണ് മുആവിയ അറിയാൻ ആളുകൾ എന്ത് ചെയ്യുന്നത്. കാരണം അങ്ങനെ ആരോപണം ഉന്നയിക്കാവുന്ന ചില സംഭവ വികാസങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രാദേശികമായോ രാഷ്ട്രത്തിന്റെ മൊത്തമായോ ഭരണാധികാരമുള്ള ഷാമിന്റെ ഗവർണറായിരിക്കുന്ന കാലത്തോ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫ അമീറായിരിക്കുന്ന കാലത്തോ ഒക്കെ തന്നെ ഉണ്ടായ ചില സംഭവങ്ങൾ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്താൻ സഹായിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും മുആവിയ റളിയല്ലാഹു അൻഹു ആക്ഷേപാർഹനാണ് എന്നോ ഒന്നിനും കൊള്ളരുതാത്തവനാണ് എന്നോ വിശദീകരിക്കുവാൻ അത് കാരണമായി വരികയില്ല എന്നർത്ഥം. ഹമ്മാം ഇബ്നു മുനബ്ബിഹ്, അദ്ദേഹം താബിയാണ്. അദ്ദേഹം പറഞ്ഞു സമീഅ്തു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു യഖൂൽ, അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാ റഅയ്തു റജുലൻ കാന അഖലഖ ലിൽ മുൽക്കി മിൻ മുആവിയ, മുആവിയയുടെ ഖിലാഫത്തിനെ കുറിച്ച് അദ്ദേഹം ഖലീഫയാകുന്ന സമയത്ത് അന്ന് മുആവിയേക്കാൾ അധികാരം ഏറ്റെടുക്കാൻ അർഹനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ രൂപത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ നമുക്ക് കാണാൻ മുസന്നഫ് അബ്ദുർ റസാഖിൽ സ്വഹീഹായി ഉദ്ധരിക്കപ്പെട്ട സംഭവം. എന്നാൽ നേരത്തെ ഞാൻ പേര് സൂചിപ്പിച്ച സഹോദരൻ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ച് എന്ന് റമദാൻ മാസത്തിലൊക്കെ പ്രചരിപ്പിച്ചത് എന്നറിയാമോ? ഒന്ന്, അദ്ദേഹം പറഞ്ഞത് മുആവിയയുടെ ചിന്താഗതിയിൽ ഖുർആനിന് സ്ഥാനമില്ല, നഅ്ഊദുബില്ല. ഖുർആൻ എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാടാക്കിയ വിരലെണ്ണാവുന്ന, പത്തിൽ താഴെ വരുന്ന അല്ലെങ്കിൽ പത്തോളം സ്വഹാബികളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? മുആവിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഖുർആൻ എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ഹജ്ജ് കഴിഞ്ഞപ്പം മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇബ്നു അബ്ബാസ് എന്ന റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് കഴിഞ്ഞ് തഹല്ലുലാകുന്ന സമയത്ത് മുടി കളയാൻ മുആവിയ റളിയല്ലാഹു അൻഹു നേരെയാണ് തല നീട്ടി വെച്ചെടുത്തത്. മുആവിയ റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ത് ചെയ്യുന്നത്, മുടി കളയുന്നത്. അതേപോലെ തന്നെ തലഹ റളിയല്ലാഹു അൻഹു രണ്ടാളാണ് അവരുടെ സാന്നിധ്യത്തിലുണ്ടായിരുന്നത്. പല രണ്ട് സന്ദർഭമായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഏതാണെങ്കിലും അതുവരെ, അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ അടുത്ത് നടന്ന് അദ്ദേഹത്തിന്റെ മുടി കളയേണ്ട സമയത്ത് മുടി കളയുന്ന അവസ്ഥ വരെ അടുത്തു നിന്നൊരു സ്വഹാബിയെ സംബന്ധിച്ചാണ് എന്ത് പറയുന്നത്? വളരെ മോശമായ ഒരാൾ. അദ്ദേഹത്തിന്റെ ചിന്താഗതിയിൽ ഖുർആനിന് സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാണ് ഒരാളുടെ ആരോപണം. ആ ആരോപണം എവിടുന്ന കിട്ടിയെന്ന് അയാളെന്നെ പറയുന്നുണ്ട്. ഞാൻ അവലംബിക്കുന്നത് അദ്ദേഹം പറഞ്ഞ വിദായ വനിഹായ, അതേപോലെ തന്നെ തബരിയുടെ താരിഖ്, പിന്നെ അയാൾ പറഞ്ഞ അതിന് പുറമെ ഞാൻ അവലംബിക്കുന്നത് സയ്യിദ് കുത്തുബും മൊഹബുല്ലാമോദിയും പറ്റിയ രണ്ടാൾക്കാർ. അഹ്ലുസുന്നത്തിലേക്ക് ഷിയായിസത്തിന്റെ വിഷം മുഴുവൻ കുത്തിവെച്ച, ഉള്ളിൽ ഷിയായിസവും പുറത്ത് അഹ്ലുസുന്നത്തും കൊണ്ടുവരുന്ന കപടന്മാരാണ് യഥാർത്ഥത്തിൽ മൗദൂദിയും സയ്യിദ് ഖുത്തബും. അവരുടെ ജീവിതത്തിലോ അവരുടെ ആദർശത്തിലോ അവരുടെ നിലപാടുകളിലോ അഹ്ലു സുന്നത്തിന്റെ അസ്ഥിവാരങ്ങളൊന്നും അവർ സ്വീകരിച്ചതായി കാണാൻ കഴിയില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ നാല് സാങ്കേതിക ശബ്ദങ്ങൾ ഇബാദത്ത്, ഇലാഹ്, റബ്ബ്, ദീൻ, ഏറ്റവും നിർണായകമായി ഈ നാല് ശബ്ദങ്ങൾക്ക് ഒരിക്കലും യോജിക്കാത്ത ദുർവ്യാഖ്യാനങ്ങൾ ഭൗതികമായി സ്വന്തം ഇച്ഛയില്ലെന്ന് കൃത്യമായ പ്രമാണങ്ങൾ നിലനിൽക്കെ, പൂർവികരുടെ വാചകങ്ങളും വിശദീകരണങ്ങളും കൃത്യമായി നിലനിൽക്കെ, റസൂലുള്ള പറഞ്ഞത്, സഹാബത്ത് പറഞ്ഞത്, താബിഈങ്ങൾ പറഞ്ഞത്, പൂർവികരായ പടുക്കളായ പണ്ഡിതന്മാരും മുഫസ്സിറുകളും എല്ലാം പ്രാമാണികമായി രേഖപ്പെടുത്തിയ എമ്പാടും ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ട വിവരണങ്ങൾ നിലനിൽക്കെ അതിലൊന്നും കാണാത്ത വിശദീകരണം ഏറ്റവും നിർണായകമായ സാങ്കേതിക പദങ്ങൾക്ക് നൽകിയിട്ട് പിഴച്ച വിശ്വാസം കൊണ്ടുവന്ന ആളാണ് മൗദൂദി. ആ പുസ്തകത്തിന്റെ അവസാന ഭാഗത്തുള്ള അധ്യായത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്ഷേപിച്ചുകൊണ്ട് മൗദൂദി എഴുതുന്നു. ഇപ്പോഴും കാണാം, അതിന്റെ മലയാളത്തിലുണ്ട്. നാല് സാങ്കേതിക ശബ്ദം എന്ന് പറയുന്ന മലയാളം പതിപ്പിലുണ്ട്, അത് വിട്ടുപോയിട്ടില്ല. മലയാളം പതിപ്പിൽ കുറെയൊക്കെ തുടച്ചു മാറ്റിയതാണ് കണ്ടത്, പക്ഷെ ഇത് വിട്ടുപോയിട്ടില്ല. അതേപോലെ തന്നെ അതിന്റെ ഉറുദുവിലുണ്ട്, അറബി പതിപ്പിലെല്ലാം കാണാൻ സാധിക്കുമെന്ന് അയാൾ അവസാനിപ്പിക്കുമ്പോൾ പറയാണ്. ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹ് എന്നുള്ള ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മൗദൂദി പറയാണ് എന്ത്, അതിൽ വസ്തഗ്ഫിറുഹു എന്ന് കാണാം അല്ലേ. ഇസ്തിഗ്ഫാർ ചെയ്യണം ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ദിവസം 70 തവണ അല്ലെങ്കിൽ 100 തവണ എന്ത് ചെയ്യാറുണ്ട്, ഇസ്തിഗ്ഫാർ നടത്താറുണ്ട്, രാവിലെയും വൈകുന്നേരവും. അങ്ങനെ ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി. അതിന്റെ അർത്ഥം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പാപിയാണെന്നാണോ? എന്നാൽ ഇയാൾ പറയാണ്, ഫറായിദ് നുബുവ്വത്തിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വീഴ്ച വരുത്തിയത് കൊണ്ടാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. നഊദു ബില്ല. ആ മൗദൂദിന്റെ അടുത്തുനിന്ന് ഞാൻ പഠിച്ചതെന്ന് ഇയാൾ പറഞ്ഞിട്ടാണ് ഈ വിഷയം പറയുന്നത്, മനസ്സിലായില്ലേ? അയാളടുത്ത് നിന്നാണ് പഠിക്കുന്നത്. ഇവർ പറയുന്ന ഇബ്നു കസീർ, തബരി, മൗദൂദി. മൗദൂദി ഇബ്നു കസീർ അവിടെ കിടക്കുന്നു, മൗദൂദി അവിടെ കിടക്കുന്നു, മനസ്സിലായില്ലേ? നമ്മളെ കാലിന്റെ ചെരുപ്പിന്റെ ചോട്ടിൽ വെക്കാൻ പറ്റും മൗദൂദിനെ. നമ്മൾ ആലോചിച്ച് നോക്കി, ആ ജാതി ആൾക്കാരെ ഉന്നതരായ പണ്ഡിതന്മാരെ കൂടെ ചേർത്ത് പറയും. ഞാൻ അവിടുന്ന് അയാൾ തുറന്നു പറഞ്ഞത് നന്നായി, അവിടെ എവിടുന്ന പഠിച്ചെന്ന് മനസ്സിലായല്ലോ, മനസ്സിലായല്ലോ. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞത് അതേ നിലവാരമുള്ള, അതിനേക്കാൾ രൂക്ഷമായ ആക്ഷേപങ്ങൾ സ്വഹാബത്തിനെ കുറിച്ച് പറയുകയും സ്വഹാബത്തിൽ കുഫർ വരെ ആരോപിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗം നടത്തുകയും ചെയ്തിട്ടുള്ളതാണ് നസീർ കുത്തുബ്. മാത്രമല്ല, രണ്ടാൾക്കും പ്രധാനമായി അവലംബിക്കാനുള്ളത് ഖുമൈനി, അലി ശരീഅത്തി പോലുള്ള തനിച്ച കുഫറൻ വിശ്വാസത്തെ ഉൾക്കൊള്ളുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ആ നിലവാരത്തിൽ. പിന്നെ അപ്പം എന്താണ് ഫറായിദ് നുബുവ്വത്തിൽ വീഴ്ച വരുത്തി വരാൻ കാരണം? ഭരണം ഏറ്റെടുക്കാൻ വൈകിപ്പോയിന്നാ. മദീനത്തെത്തിയാലെങ്കിലും ഉടനെ ഇസ്ലാമിന്റെ ഭരണം ഏറ്റെടുക്കണ്ടേ? മക്കത്ത് വെച്ച് തന്നെ അതിന് വേണ്ട മാതിരി ശ്രമിച്ചില്ല, നേരം വൈകി 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 കൊണ്ടുപോയിട്ട് 13 കാത്തുന്നു. നാം മദീനത്തെത്തിയിട്ട് ഉടനെ ഭരണം ഏറ്റെടുക്കാതെ പിന്നെയും കുറച്ച് കാലങ്ങൾ ആര് കാത്തിരുന്നു? റസൂലുള്ളാഹി സ്വല്ലം കാത്തിരുന്നു. അതോടുകൂടി ഫറായിദ് നുബുവ്വത്തിൽ വീഴ്ച വരുത്തിയും. ഇത് മലയാളത്തിൽ നിങ്ങൾക്ക് വായിക്കാവുന്ന നാല് സാങ്കേതിക ശബ്ദങ്ങളുള്ള പുസ്തകത്തിൽ സാലിഹ് ഫൗസാൻ ഈ വാചകങ്ങൾ എടുത്തു ധരിച്ചുകൊണ്ട് മൗദൂദി പ്രേക്ഷകനാണ് എന്നും അയാളുടെ വാദങ്ങൾ മുസ്ലിം ഉമ്മത്തിൽ 72 കക്ഷികൾ പിഴച്ചു പോകുമ്പോൾ ആ കക്ഷികളിലാണ് ഇവർ പെടുക എന്നും കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തെളിവ് പറഞ്ഞിരിക്കുന്നത്. ആര്? സാലിഹ് ഫൗസാൻ. മൗദൂദി ആക്ഷേപിച്ചുകൊണ്ട് ഈ കാര്യം എടുത്തു പറഞ്ഞിട്ട് വേറെയും ഒരുപാട് ആക്ഷേപങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം മുആവിയയുടെ ചിന്താഗതിയിൽ ഖുർആനിന് സ്ഥാനമില്ല എന്നാണ് ഇയാളിവിടെ ഉന്നയിച്ചിരിക്കുന്നത്. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത്, ഇസ്ലാമിനെ നശിപ്പിച്ചവരുടെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ വിധിക്കപ്പെട്ടവരായിപ്പോയി നമ്മൾ. നഊദു ബില്ലാഹ്. ആരെക്കുറിച്ച? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നേരത്തെ ഞാൻ പേര് പരാമർശിച്ച വ്യക്തി പറയാണ്. എന്ത്? ഇസ്ലാമിനെ നശിപ്പിച്ചവർ. അപ്പൊ മുആവിയെക്കുറിച്ചുള്ള ആരോപണം രണ്ട്. രണ്ടാമത്തെ ആരോപണം എന്താണ്? പിന്നെ ഇസ്ലാമിനെ നശിപ്പിച്ചു. ആദ്യ ആരോപണങ്ങൾ പറയാം, എന്നിട്ട് മറുപടി പറയാം ഇൻഷാല്ലാ. പിന്നെ പറഞ്ഞു, അഭിനവ സാമിരിമാർ. സാമിരി ആരാ? പശുക്കുട്ടി ഉണ്ടാക്കിയാളല്ലേ മുസാനബി അങ്ങോട്ട് പോയപ്പോഴേക്കും ഇവിടെ ചെറുക്കൊണ്ടെന്നല്ലേ. മുആവിയെ ഉപമിച്ചത് സാമിരിയോട്. അയാളെ ഇതൊക്കെ നേരിട്ട് കേൾക്കാവുന്ന കാര്യങ്ങളാണ്. അഭിനവ സാമിരി, സാമിരി എന്നാണ് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞു, അമ്മാർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള, അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ധാരാളം സഹാബികൾ, സുബൈർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബികളൊക്കെ കൊന്നുകളഞ്ഞു. അത് പറയാം. ഇപ്പൊ പറയുന്നത് ഞാൻ ബിദായൽ വായിച്ചതാണ്, തബരിയിൽ വായിച്ചാണ്. ബിദായലുണ്ടോ? മാവിയാണ് കൊന്ന്. ബിദായൽ എന്താ ഉള്ളത് ഞാൻ വായിച്ചത് ഇൻഷാല്ലാ. മാവിയ റളിയല്ലാഹു അൻഹു കുറിച്ചുള്ള അധ്യായത്തിൽ ബിദായ എന്ത് പറയുന്നു എന്നുള്ളത് ഇൻഷാല്ലാ നമ്മള് ഭക്ഷണം മറന്നുവിട്ടൊന്നുമില്ല. ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ഇൻഷാല്ലാ വായിക്കും. അപ്പൊ പറഞ്ഞുതരാം ബിദായ എന്താണെന്ന് നമുക്ക് അയാൾക്ക് പറഞ്ഞു കൊടുക്കാം. അയാൾ ബിദായ അല്ല വായിച്ചത് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാൻ സാധിക്കും ഇൻഷാല്ലാ. താഗീർ, അതിക്രമകാരികൾ മുആവിയ റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹു വധിക്കുന്ന റസൂലുള്ളാഹി സ്വലം പറഞ്ഞിട്ടുണ്ട്. അത് മുആവിയാണ് നേരോട് നീട്ടി. രണ്ട്, ഇനി അതിക്രമി എന്നാണ് ഇസ്ലാം എന്ന് പുറത്തുപോയാളൊന്നുമല്ല, ഒരു മുസ്ലിം തന്നെ കൃത്യമായി നിർവഹിക്കേണ്ട കാര്യം മാനുഷികമായ ഒരു പിഴവ് പറ്റിയാൽ അയാളെന്ത് പറയാൻ പറ്റും? താഗീർ എന്ന് പറയാൻ പറ്റും. ഇസ്ലാം എന്ന് പുറത്തുമൊന്നുമില്ല, സ്വഹാബികൾ ആരും നഴ്സുമൊന്നുമല്ല. ഒരു പക്ഷേ അവരിൽ എന്തെങ്കിലും പിഴവുകൾ ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയില്ല, പക്ഷേ പിഴവുകൾക്ക് വേണ്ടി വാദിക്കുന്നവരോ അതിലേക്ക് ക്ഷണിക്കുന്നവരോ അത് ബോധ്യപ്പെട്ടാലും അതിൽ അടിയർത്ഥം നിൽക്കുന്നവരോ ആവുകയില്ല ഒരിക്കലും സഹാബികൾ. ആ കൂട്ടത്തിൽ ആരും ഉൾപ്പെടുത്താൻ പറ്റില്ല, മുആവിയ റളിയല്ലാഹു അൻഹു ഉൾപ്പെടുത്താൻ പറ്റില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ലഅനത്ത് ചൊല്ലിയ തെമ്മാടി അളവേറ്റ വാക്കാണ്. നഅഊദു ബില്ലാഹ്. തെളിവ് തരണം, വിദായാലുണ്ടോ? വിദായാലും നമുക്കൊന്ന് കാണിച്ചു തരണം. മനസ്സിലായില്ലേ? അദ്ദേഹം ചെറുപ്പക്കാരനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് മട്ടന്നൂർ എവിടെയാണ്, പറ്റെങ്കിൽ നിങ്ങൾ വിളിച്ചുകൊണ്ടുവരിക, അല്ലെങ്കിൽ ആയിട്ട് നമുക്ക് പോവാം. അയാളത് കാണിച്ചേട്ടെ, വിദായ അയാൾ ഉദ്ധരിച്ച് ബുക്കുകളൊക്കെ എടുത്തോട്ടെ. മനസ്സിലായില്ലേ? നമുക്ക് അതിന്റെ സന്നദ്ധകളടക്കം പരിശോധിക്കാം. അയാൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഒരു നസീഹത്തോടു കൂടി അയാളെ കൊണ്ടുവരാൻ പറ്റെങ്കിൽ, അയാൾ പ്രാമാണികമായിട്ട് ദീനിലുള്ള ഒരു കാര്യം നിലക്കാണ് പറയുന്നെങ്കിൽ ആ നിലക്കാണ് ഞാൻ സംസാരിക്കുന്നത്. പരിശോധിക്കാം. ഹസൻ റളിയല്ലാഹുവിനെയും അലി റളിയല്ലാഹുവിനെയും ലഅനത്ത് ചൊല്ലാറുണ്ടായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു സമ്പ്രദായം തുടങ്ങി. അത് അവസാനിപ്പിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്നും ആരംഭിച്ചത് മുആവിയാണെന്നും. അപ്പോൾ അവസാനിപ്പിച്ചതിന്റെ പേരിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചെയ്യാറുണ്ട്, എല്ലാവരും പ്രശംസിക്കുന്നുണ്ട്. പക്ഷെ തുടങ്ങിയതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുആവിയ റളിയല്ലാഹു അൻഹു ആണ്. എവിടെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് ശാപപ്രാർത്ഥന നടത്തിയത്? അദ്ദേഹം ഉന്നയിച്ചൊരു ആരോപണം, ആരോപണങ്ങളൊക്കെ നമ്മൾ കേൾക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അങ്ങനെ ശാപപ്രാർത്ഥന നടത്തുക മാത്രമല്ല, മിമ്പറുകളിൽ മുഴുവൻ ഖത്തീബുമാരും അലി റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണമെന്ന് ഓർഡിനൻസ് ഇറക്കിയെന്ന്. അങ്ങനെ മുആവിയ റളിയല്ലാഹുവിന്റെ ഓർഡിനൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്തത്? സത്യത്തിൽ അലി റളിയല്ലാഹു അൻഹു ശപിച്ചത് ആരാണെന്ന് അറിയാമോ? ഖവാരിജുകളാണ്. ഖവാരിജുകളുടെ ശത്രുവാണ് മുആവിയ. ഖവാരിജുകൾക്കെതിരെ അലി റളിയല്ലാഹു അൻഹു യുദ്ധം സംഘടിപ്പിച്ചപ്പം അതിനെ ശക്തിപ്പെടുത്തിയയാളാണ് മുആവിയ റളിയല്ലാഹു അൻഹു, പിന്മാറിയയാളല്ല. മനസ്സിലായില്ലേ? ആ ഖവാരിജുകൾ ചെയ്ത പ്രവർത്തനമാണ് ആരുടെ തലയിൽ കൊണ്ടുവച്ചത്? മുആവിയ റളിയല്ലാഹുവിന്റെ തലയിൽ കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ ഇടക്ക് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ നമുക്ക് പ്രകോപനം ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. സ്വഹാബത്തിനെ ആക്ഷേപിച്ചാൽ എങ്ങനെയാണ് പ്രകോപനം ഉണ്ടാകേണ്ടതെന്നുള്ളതും കൂടി ഇൻഷാല്ലാഹ് നമുക്ക് മനസ്സിലാക്കാം. ഈമാനുള്ള ഒരാൾ സ്വഹാബികളെ ആക്ഷേപിച്ചാൽ അയാൾക്ക് ശാന്തമായി ഇരിക്കാനൊന്നും പറ്റില്ല. അവനവന്റെ വാപ്പാനാണെങ്കിലും മോശം പറഞ്ഞ വെറുതെ ഇരിക്കും, നിങ്ങളെ പറഞ്ഞ വെറുതെ ഇരിക്കും, നിങ്ങളൊരു സുഹൃത്തിനെ പറഞ്ഞ വെറുതെ ഇരിക്കും. പിന്നെ സ്വഹാബികളെ പറ്റി അന്യായമായി നേരത്തെ പറഞ്ഞ പോലത്തെ ആരോപണങ്ങൾ പറഞ്ഞാൽ പ്രകോപനമൊക്കെ ഉണ്ടാവും. അതിന്റെ ഒന്നാമത്തെ പ്രതികരണം അതിന്റെ നികസ്തി എന്താന്ന് പറഞ്ഞു കൊടുക്കാമെന്നല്ല, രണ്ടാമത്തെ പ്രതികരണം പിന്നെ. പിന്നെ പറഞ്ഞത് ബിദഅത്ത് കൊണ്ടുവന്നവനാണ് മുആവിയ. എന്താ കൊണ്ടുവന്ന ബിദഅത്ത് എന്നറിയാമോ? ഖിലാഫത്ത് തകർത്ത് കുടുംബവാഴ്ച കൊണ്ടുവന്നു. ഖിലാഫത്ത് തകർത്ത് കുടുംബവാഴ്ച കൊണ്ടുവന്നു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത കുടുംബക്കാരനാണ് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു ഖലീഫയുടെ കുടുംബവാഴ്ച കൊണ്ടുവന്ന അലി എന്ന് പറയേണ്ടിയില്ല. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മോശനാണ് ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വേറൊരു അമ്മോശനാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. കുടുംബമല്ലേ ഒന്നും? കുടുംബമായതുകൊണ്ടാണോ അവർ ഖലീഫമാരായത്? അല്ല, അവരതിന് യോഗ്യരായതുകൊണ്ടാണ്. മുആവിയ റളിയല്ലാഹു അൻഹുവിനേക്കാൾ യോഗ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ അത് അവർ പറയട്ടെ. ഇനിയിപ്പോ ഒരു യോഗ്യത ഉള്ള ഒന്നിലേറെ ആളുകളുണ്ടായി, എന്നാലൊരാളെ അവർ ആ നാട്ടിലുള്ള ആളുകൾ അംഗീകരിച്ച് ബൈഅത്ത് ചെയ്താലല്ലേ അയാൾ ഖലീഫയാവുന്നുള്ളൂ. ഒറ്റക്കൊരാൾക്ക് പോയിട്ട് ബൈഅത്ത് ഖലീഫയാൻ സാധിക്കൂലല്ലോ. അതാണ് അയാൾ മുആവിയ റളിയല്ലാഹു അൻഹു ബിദഅത്തായിട്ട് കാര്യമായിട്ട് പറഞ്ഞു. എന്ത്? രാജവാഴ്ച കൊണ്ടുവന്നു. രാജവാഴ്ച കുറ്റകരമാണ്, ഇസ്ലാം അംഗീകരിക്കാത്തൊരു സംഗതി. അല്ലെങ്കിൽ കുടുംബവാഴ്ച സംഭവിക്കുന്നത് കുറ്റകരമാണ്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുടുംബക്കാരെ പക്ഷപാതപരമായിട്ട് കൊണ്ടുവരികയും അതിന് കുതന്ത്രങ്ങൾ കാണിക്കുകയും അതിന് കുതികാര വെട്ടുകയും ചെയ്യുന്നൊന്നും ന്യായീകരിക്കുന്നില്ല, രാഷ്ട്രീയക്കാർക്കൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അടുത്ത ഭരണാധികാരിയായി എന്നുള്ളത് കൊണ്ട്, കാരണം മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് ഒഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ മകനെ ഖലീഫയാക്കി, യസീദിനെ ഖലീഫയാക്കി എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അഹ്ലുൽ സുന്നത്ത് നിലപാട് ഇൻഷാല്ലാ നമുക്ക് വായിക്കാം. അപ്പം അതാണ് ബിദഅത്ത് കൊണ്ടുവന്നവൻ. പക്ഷേ മുആവിയ റളിയല്ലാഹു അൻഹു ബിദഅത്ത് ചെയ്ത ആളാണെന്ന് ആരോപിച്ചു. ബിദഅത്ത് ചെയ്ത ആളുടെ വിധി എന്താ? കുല്ലു ബിദഅത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, നഅഊദു ബില്ലാഹ്. അങ്ങനെയാണ് മുആവിയ റളിയല്ലാഹു അൻഹു കുറിച്ച് അയാൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് അതേ ഉദ്ദേശിച്ചു, വയസ്സായി നരച്ചപ്പോൾ മദീനയിലെ കക്ഷരാർത്ഥത്തിൽ എഴുന്നള്ളി സ്വർണപ്പല്ലക്കിൽ 30 കുതിരകൾ വലിച്ചുകൊണ്ടുവന്ന് പ്രമുഖ സഹാബികളൊക്കെ മക്കയിലേക്ക് ഓടിച്ച് ഒരാളിവിടെ നിൽക്കരുതെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് യസീദിനെ ഭരണാധികാരിയാക്കിയത്. ഇത് ബിദായിൽ എവിടെ വന്നെന്ന് അയാൾ കാണിച്ചു തരണം. തബരയിൽ എവിടെ വന്നെന്ന് കാണിച്ചു തരണം. ഒന്ന് സുഖലോലുപനാന്ന് പറഞ്ഞു. പക്ഷെ മുആവിയ റളിയല്ലാഹു അൻഹു വസ്ത്രധാരണത്തെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ട് ആള് പറഞ്ഞിട്ടുണ്ട്, കഷ്ണം വെച്ച വ്യത്യസ്ത ഇനം കഷ്ണം വെച്ച ഡ്രസ്സുകളാണ് മുആവിയ ധരിച്ചത്. മുആവിയ ഒരിക്കലും മുന്തിയ ഇനം വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സുഹദ് ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന മുത്തഖിയായ മുആവിയ റളിയല്ലാഹു അൻഹു വസ്ത്രധാരണത്തിൽ പോലും ആ ഒരു നിലവാരം സ്വീകരിച്ചിരുന്നു. അദ്ദേഹം നല്ല വസ്ത്രം ധരിച്ചിരുന്നില്ല എന്നല്ല, ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ. ആ മുആവിയെ കുറിച്ചാണ് സ്വർണ്ണപ്പല്ലക്കിലാണ് വന്നതെന്നൊക്കെയുള്ള ശത്രുക്കൾ ഷിയാക്കൾ അതുണ്ട് ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ. അതിന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ മിൻഹാജു സുന്നയിൽ മറുപടി നൽകിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞ മറുപടിയാണ് നമ്മൾ പ്രധാനമായി അവലംബിക്കുന്ന ഒന്ന്, മിൻഹാജു സുന്ന. അതിൽ മുആവിയ റളിയല്ലാഹുവിനെതിരെ ഷിയാക്കളും ആ കാലഘട്ടത്തിലെ പിന്നെ സഹാബികളുടെ ശത്രുക്കളും ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ച വ്യതിയാന കക്ഷികളും എല്ലാം ഉന്നയിച്ച ആരോപണങ്ങൾ എന്താണ്? കൃത്യമായിട്ട് അതിൽ അദ്ദേഹം അക്കമിട്ട് തെളിവ് നൽകി മറുപടി കൊടുക്കുന്നതിന് മിൻഹാജു സുന്നയിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. പിന്നെ യസീദ് റളിയല്ലാഹു അൻഹു, ഞാൻ യസീദിനെ കുറിച്ചുള്ള ആരോപണമാണ് ഞാനിപ്പോ പറയുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മാത്രം പറയാം, മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് മറ്റൊരിക്കലാവാം. ഇതാണ് അയാൾ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത്. അപ്പൊ അതിൽ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് പല ഭാഗത്തും ചർച്ച ഉണ്ടായപ്പോ രണ്ടാമത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, അയാൾ പറഞ്ഞു പിന്നെ ഞാൻ മുആവിയയെ കുറിച്ച് റളിയല്ലാഹു അൻഹു പറയില്ല, മുആവിയയെ കുറിച്ച് എന്താണ് പിന്നെ പറഞ്ഞ കാര്യങ്ങളെ പലരും വിമർശിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങനെ മുആവിയ ചെയ്തോ ഇല്ലേ എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്, അല്ലാതെ എന്നെ വിമർശിക്കല്ല വേണ്ടത്. അതന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇപ്പൊ തന്നെ ചില ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചോ മനസ്സിലായല്ലോ, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കളവാണ് അയാൾ പറഞ്ഞിട്ടുള്ളതും. പിന്നെ അയാൾ ചോദിച്ചത് ഷിയാക്കൾ മാത്രമാണോ മുആവിയെ കുറ്റപ്പെടുത്തിയത് അഹ്ലു സുന്നത്തിലെ ഗ്രന്ഥങ്ങളിലെ. മുആവിയെക്കുറിച്ച് തെറ്റിദ്ധാരണാപരമായ ചില പരാമർശങ്ങൾ അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നിഷേധിക്കുന്നില്ല. അതിന്റെ കാരണങ്ങൾ നമുക്ക് ഇൻഷാല്ലാഹ് പറയാം. പിന്നെ അയാൾ ഒരു ഷീ ഗ്രന്ഥത്തെയും അവലംബിച്ചിട്ടില്ല എന്നാ പറയുന്നത്. പക്ഷെ അയാൾ പറഞ്ഞ ഓരോ പോയിന്റും ഏതൊക്കെ ഷിയാക്കളെ ഗ്രന്ഥങ്ങളിലാണ് വന്നത് നമുക്ക് പറയാൻ പറ്റും, അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ല എന്ന് അക്സെപ്റ്റായിട്ട് പറയാൻ കഴിയും. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ വാദങ്ങൾ അയാൾ വാഗോണ്ട് പറഞ്ഞാണെന്ത് ഷീ ഗ്രന്ഥം അവലംബിച്ചിട്ടില്ല, ഒരു പക്ഷെ ശരിയായിരിക്കാം. എങ്കിലും അയാൾ അവലംബിച്ചത് ആരെയാണ്? ഷിയാക്കളെ അവലംബിച്ച് സഹാബികളെ കാഫറാക്കിയ, സഹാബികളെ ചീത്ത പറഞ്ഞ മൗദൂദിയെയും അതേപോലെ തന്നെ സയ്യിദ് കുത്തുബിനെയായിരിക്കും. അയാൾ ഷിയാക്കളെ ഗ്രന്ഥം അവലംബിച്ചിട്ട് അയാൾക്ക് കിതാബൊന്നും അറിയില്ല, നോക്കിയിട്ടില്ല എന്നേ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ അയാൾ ഈ വിശദീകരണ പ്രസംഗത്തിൽ പറഞ്ഞു അമ്മാരനെ കൊന്ന തമ്മാടി, നൗദുബില്ല, അമ്മാരനെ കൊന്ന തമ്മാടി എന്നാണ് ഉപയോഗിച്ച വാക്ക്. മനസ്സിലായില്ലേ? അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളെ എനിക്ക് എതിർക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അമ്മാരുടെ സ്വന്തം സമ്മാടിയെ. അപ്പൊ പിന്നെ ഈ സഹാബികളെ കാപ്പറാക്കുന്നതിനെ തമ്മാടിത്തം എന്ന് പറയാൻ പറ്റുമോ? അയാൾ തമ്മാടിയാണെങ്കിൽ അയാൾ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പിന്നെ പറഞ്ഞു സുബൈർ റളിയല്ലാഹു അൻഹു കൊന്ന മർവാൻ ഇബ്നു ഹക്കം മുആവിയയുടെ മാനസപുത്രനാണെന്ന് പറഞ്ഞു. സുബൈർ റളിയല്ലാഹു അൻഹു കൊന്നു കിട്ടും ആരുടെ തലയിലേക്കാണ് കെട്ടിവെക്കുന്നത്? അദ്ദേഹം വധിക്കപ്പെട്ടതും പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹു തലയ്ക്ക്. പിന്നെ കുടിലബുദ്ധിയുടെ അപ്പോസ്തലനായ മുആവിയ, അയാൾ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ്, കുടിലബുദ്ധിയുടെ അപ്പോസ്തലനായ മുആവിയ എന്നുള്ള വാക്ക് അയാൾ ഉപയോഗിച്ചിരിക്കുന്നു. പിന്നെ അയാൾ പറഞ്ഞു കൊലപാതകയായ മുആവിയെ ചൂണ്ടിക്കാട്ടേണ്ട ബാധ്യത നമുക്കുണ്ട്. കൊലപാതകി മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള അയാളുടെ ആശയമാണെന്ന്, കൊലപാതകി കുടിലബുദ്ധിയുടെ അപ്പോസ്തലൻ, ഇങ്ങനെയുള്ള കുറെ കാര്യം. പിന്നെ പറഞ്ഞു പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്ന ക്രൂരനായ മനുഷ്യൻ, ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് മുസ്ലിം. കേട്ടാ എന്താ വിചാരിക്കുക, അവരെ ഹിറ്റ്ലറോ മുസോളിനെ ഇട്ടാൻ വിചാരിക്കും. മുആവിയ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇയാളുടെ വർത്തമാനം കേട്ടാൽ പതിനായിരക്കണക്കിന് പിന്നെ മുസ്ലിങ്ങളെ കൊന്ന ക്രൂരനായ മനുഷ്യൻ, ഇയാൾ ഏറ്റവും പുതിയ വിശദീകരണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാക്കാണ്. ഇസ്ലാമിന് ഏറ്റവും അപകീർത്തി വരുത്തിയ തെമ്മാടി, ഇസ്ലാമിന് ഏറ്റവും അപകീർത്തി വരുത്തിയ തെമ്മാടി. അടുത്ത ആക്ഷേപം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഭീഷണിപ്പെടുത്തി യസീദിനെ പിൻഗാമിയാക്കിയവൻ. യസീദ് എങ്ങനെയാണ് പിൻഗാമിയായത്? ഹുസൈൻ റളിയല്ലാഹു അൻഹു സീർ സമീപനം എന്താണ്? ഇൻഷാല്ലാഹ് നമുക്ക് ചർച്ചയിൽ വരുന്നുണ്ട്. പിന്നെ കൊട്ടാരങ്ങളിൽ അഭിരമിക്കുന്നവൻ, അത് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി സ്വർണ്ണപ്പല്ലക്കം എന്നൊക്കെ പറഞ്ഞതിന്റെ ബാക്കിയാണ്. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിക്കാത്തവൻ. ഇസ്ലാമിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പെണ്ണുങ്ങളല്ല, ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ പുറത്തിറക്കിയിട്ട് നല്ല ടീഷർട്ട് ജീൻസ് ഒക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യണം? കമ്പവലി നടത്തുക. കോഴിക്കോട് കുട്ടിക്കാട്ട് നടത്തിയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ, സോൾഡാരിറ്റി. അതിന്റെ നേതാവാണ് ഈ പറയുന്നത്. എന്ത്? ഇസ്ലാമിക മൂല്യങ്ങൾക്ക് അല്പം പോലും വില കൽപ്പിക്കാത്ത ആളും. ഇവിടെ കണ്ട പെണ്ണുങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത പറമ്പിൽ പരസ്യമായിട്ട് ഇരുത്തിയിട്ട് റോട്ടിലൂടെ പോകുന്ന ആൾക്കാർ മുഴുവൻ കാണുന്ന രൂപത്തിൽ, ഇവിടെ ഈ നമ്മുടെ തൊട്ടടുത്തുള്ള പറമ്പിൽ പകൽ സമയത്ത് പെണ്ണുങ്ങളായ പെണ്ണുങ്ങൾ മുഴുവൻ വീട്ടിൽ നിന്ന് മറ്റേ ആ വെൽഫെയർ എന്ന സാധനം ഉണ്ടല്ലോ മനസ്സിലായല്ലേ, അവിടേക്ക് പിന്നെ വലിച്ചയച്ച് കൊണ്ടുവന്ന ആൾക്കാർ, പിന്നെ മ്യൂസിക്കും ഡാൻസും പാട്ടും റിയാലിറ്റി ഷോയും സിനിമയും സീരിയലും അതിന്റെ വിശേഷങ്ങളും അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ട് മനസ്സിലായില്ലേ, എല്ലാ ഒരു ന്യൂ ജനറേഷൻ സിനിമയും നിങ്ങൾ വിട്ടുപോകരുതെന്ന മഹത്വവും മധുവും അതുണ്ടാക്കുന്ന സ്വാധീനവും ഉൾപ്പുളകവും നിരന്തരമായിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ത്താന്റെ നമ്പർ വൺ മീഡിയ ഇത് കൊണ്ടടക്കുന്നതിനാ പറയുന്നത്. അതും സഹാബിന്റെ പേരിൽ. എന്ത് എന്നാ പിന്നെ അയാൾക്ക് പറയുമ്പോൾ ഇസ്ലാമിക മൂല്യങ്ങളും വല്ല താല്പര്യമുള്ള ആളെന്ന് വിചാരിക്കും, എന്നിട്ട് അതിന് വരി ചേർക്കാനും അത് കൊണ്ടിറക്കാനും നടക്കുന്ന ആൾക്കാർ. ഇങ്ങനെ അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ പോകുന്നില്ല ഇത്. പിന്നെ ആര് മാപ്പ് കൊടുത്താലും അള്ളാഹു മാപ്പ് കൊടുക്കാനിടയില്ല. മാവിയർന്നതിനെ കുറിച്ച് അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കാണെന്ന് അല്പസം അവസാനിപ്പിക്കാം. ആര് മാപ്പ് കൊടുത്താലും അള്ളാഹ് മാപ്പ് കൊടുക്കില്ല. നൗദുബില്ല. അള്ളാഹിനെ പറ്റി തന്നെ ഗുരുതരമായൊരു കുറ്റമല്ലത് അല്ലേ? കൂമ്പാര കണക്കിന് തെറ്റ് ചെയ്തു തന്നെ വിചാരിക്കാം, എന്നാലും തൗബയിൽ അള്ള മാപ്പ് കൊടുക്കൂലേ? ആര് മാപ്പ് കൊടുത്താലും അപ്പൊ അള്ളാന്റെതും കൂടി മുപ്പുറം ചെയ്തു. അതാണ് ഇഖ്വാനികൾക്കൊക്കെ ഉള്ള പ്രശ്നം, ഖവാരിജികൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താണ്? അത് തന്നെ, അവര് അള്ളാന്റെ അള്ള വേണ്ടമാതിരി മാപ്പ് കൊടുക്കില്ല നേരത്തെ തീരുമാനിച്ച് ഇവിടെ വെച്ച് അവർ തന്നെ ശിക്ഷാവിധി നടപ്പാക്കാണ് ഈ തീവ്രവാദമൊക്കെ വരുന്ന ഐസിഎസ് ഒക്കെ അതിന്റെ പേരിലുണ്ട്, ആ രൂപത്തിൽ ഉണ്ടാകുന്ന ഇൻഷാല്ലാഹ് വിശദീകരണം കൂടുതൽ വരും. ഇപ്പൊ ആരോപണം വന്നതും കണ്ടല്ലോ. ഇനി മാവിയ അള്ളാഹിനെ കുറിച്ചുള്ള മഹത്വങ്ങളും അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ചൊരു സത്യവിശ്വാസം ഉൾക്കൊള്ളണമെന്നും പൊതുവെ സ്വഹാബികളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിരുത്തേണ്ട വിഷയങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ അതാത് സമയത്ത് അതിന്റെ മറുപടികൾ വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഭാഗം വിട്ടുപോയത് വിശദീകരിക്കാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതിൽ അദ്ദേഹം ആദ്യം ഇപ്പൊ രണ്ടാമത്തെ വിഷയം പ്രധാനമായി പറഞ്ഞത് ഞാൻ അഹ്ലു സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളെയാണ് അവലംബിച്ചത്. എന്നിട്ട് ആ മൗദൂദിനെ പിന്നെ ഇപ്പൊ അയച്ചുപോയ വ്യതിയാന കക്ഷിപ്പെട്ട മൗദൂദിനെയും സെയ്ദ് കുത്തുബിനെയാണ് അയാൾ പറഞ്ഞത്. അയാൾ അങ്ങനെ അഹ്ലു സുന്നത്താണ്, അവർ ഷിയാക്കളുടെ അനുഭവമുള്ളവരും അഹ്ലു സുന്നത്ത് വെറുപ്പുള്ളവർ ഈ പറഞ്ഞ രണ്ടാൾക്കാരും. മാത്രമല്ല അവര് ഷിയാക്കളിലേക്ക് അഹ്ലുസുന്നത്തിന് റിക്രൂട്ട് ചെയ്യുക, ഷിയായിസത്തിന് ലോകത്ത് ഭരണം കിട്ടാൻ വേണ്ടിയുള്ള അഹ്ലുസുന്നത്തിന് പിൻബലം ഉണ്ടാക്കി കൊടുക്കാനുള്ള ഡ്യൂട്ടിയാണ് യഥാർത്ഥത്തിൽ സെയ്ദ് ഖുത്തബ് മൗദൂദി നിർവഹിച്ചത് എന്നുള്ളത് അവരെ കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. ഒരു സലഫി പണ്ഡിതൻ പറഞ്ഞത് അഹ്ലുസുന്നത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ഷിയായി എന്നാണ് മൗദൂദിയെ കുറിച്ച് പറഞ്ഞത്. വെറുതെ പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളും വാദങ്ങളും ഒക്കെ മുന്നിൽ വെച്ചിട്ട്, അതായത് ഷിയാക്കളുടെ ഇമാമത്തിന് തുല്യമായിട്ട് ഹാക്കിമിയത്തിനെ അവതരിപ്പിച്ചാണ് തെറ്റ്. അല്ലാതെ ഇസ്ലാമിൽ ഹാക്കിമിയത്ത് ഇല്ല എന്നുള്ളതോ അള്ളാഹുവിന്റെ ഹുക്കുമിന് മുകളിൽ നിൽക്കാൻ വേറെ ഹുക്കുമുണ്ട് എന്നുള്ളതോ ഇസ്ലാമിക ഭരണത്തെക്കാൾ മെച്ചപ്പെട്ടത് ജനാധിപത്യ ഭരണമാണ് എന്നുള്ളതൊന്നും അല്ല തർക്ക വിഷയം. നേരെ മറിച്ച് ഷിയാക്കളുടെ ഇമാമത്തിന് സംഭവിച്ച വൈകല്യങ്ങളെ വെള്ളപൂശുന്ന തരത്തിൽ ഹാക്കിമിയത്തിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണെന്ത് മൗദൂദിയുടെയും സെയ്ദ് കുത്തുബിന്റെയും എല്ലാം കുഴപ്പം. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹാബികളുടെ ചരിത്രം പഠിക്കേണ്ടത്, കൈഫ നഖറു താരിഖ സഹാബ എന്നുള്ളത് പഠന വിഷയമാണ്. എങ്ങനെയാണ് സഹാബികളുടെ ചരിത്രം വായിക്കേണ്ടത്? അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇജ്മാഓടുകൂടി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അഹ്ലുസുന്നത്തിന്റെ ചരിത്രം വായിക്കേണ്ടത്, ഹദീസുകൾ വായിക്കുന്നത്. അപ്പോൾ സഹാബികളുടെ ചരിത്രം വായിക്കേണ്ടത് ഹദീസുകൾ വായിക്കുന്ന പ്രകാരമായിരിക്കണം. സഹാബികളുടെ ചരിത്രം തന്നെയാണ് ഹദീസ്, സഹാബികളുടെ ചരിത്രം തന്നെയാണ് ഇസ്ലാം. അവർ പറയുന്നതും അവർ പഠിച്ചതും അവർ നടപ്പാക്കിയതും അവർ ചോദിച്ച് മനസ്സിലാക്കിയതുമാണ് ഹദീസ്. അപ്പൊ സഹാബികളുടെ ചരിത്രം ഹദീസാകുമ്പോൾ നമുക്ക് അതിന്റെ സനദൊക്കെ നോക്കാം, സിഹത്ത് നോക്കാം, അതേപോലെ ചരിത്രമാകുമ്പോൾ അങ്ങനെ നോക്കാൻ പറ്റുമോ എന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? മലയാളത്തിലൊക്കെ സലഫികൾ എന്ന് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ വരെ ഈ ശത്രുക്കളുടെ റിപ്പോർട്ടാണ്. എന്നാൽ തുടക്കകാലം മുതൽ പ്രത്യേകിച്ചും ഖിലാഫത്തിന്റെ കാലം കഴിയുന്നതോടുകൂടി തന്നെ ഗ്രന്ഥരചന, ചരിത്രത്തിന്റെ ഗ്രന്ഥരചന ആരംഭിച്ച കാലം മുതൽ പ്രധാനപ്പെട്ട പല രചനകളും നിർവഹിച്ചിരിക്കുന്നത് ഒന്നുകിൽ അഹ്ലുസുന്നത്തിന്റെ വേഷമണിഞ്ഞിട്ടുള്ള ഷിയാക്കളാണ് അല്ലെങ്കിൽ വ്യതിയാന കക്ഷികളാണ്. അത് ആധുനിക കാലത്തേക്ക് വരുമ്പോൾ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി ജൂതന്മാർ ഏത് കാലത്തും പുതിയ പുതിയ കക്ഷികൾ ഉണ്ടാക്കും. കാദിയാനികളെയും ബാബികളെയും ബഹായികളെയൊക്കെ ഉണ്ടാക്കിയത് എല്ലാ കാലത്തും ഇസ്ലാമിനെ പൊളിക്കാനൊരു സംഘത്തെ ഉണ്ടാക്കാനുള്ളത് ജൂതന്റെ അജണ്ടയാണ്. സയനിസ്റ്റുകൾ വേറെ, പിന്നെ ആധുനിക കാലത്തുള്ള തഹ ഹുസൈൻ, അബ്ബാസ്, മഹ്മൂദ്, അക്കാദ്, ഇവരൊക്കെ ജൂതന്മാർക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അഹ്ലുസുന്നത്ത് ഒറ്റക്കെട്ടായിട്ട് ഇവരൊന്നും അഹ്ലുസുന്നത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ കൊള്ളരുതാത്തവരാണ്. നമ്മുടെ ചരിത്രം വായിക്കരുത് എന്നും സൗദി അറേബ്യയിലൊക്കെ താഹ ഹുസൈനെ മിക്ക ഗ്രന്ഥങ്ങൾ നിരോധിച്ചിരിക്കാം. അറബികളിലൊക്കെ നാട്ടിലെ അറബികളിലൊക്കെ പിന്നെ ഏത് അപ്പജാവറും കടന്നു വരാവുന്നൊരു അവസരം ഉള്ളതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിലും വായിക്കപ്പെടുന്നുണ്ട്. മനസ്സിലായി? ചിലക്കാർ സാഹിത്യത്തിന്റെ മഹത്വം പറഞ്ഞിട്ടാണ് ഈ കുഫറിന്റെ വാചകങ്ങൾ വരെ ഉൾക്കൊള്ളുന്ന ഭാവനകൾ. നോവലും ഭാവനയാണ്, അതായത് നോവൽ പറയുന്ന മാതിരി ചരിത്രം പറയാനുള്ള ഒരു ടെക്നിക്കാണ്. നമ്മളെ കേരളത്തിലുണ്ട് ചില വിദ്വാന്മാർ, അവർ കഥകൾ എഴുതും, നോവൽ എഴുതും, എന്നിട്ട് നോവലാണ് നമ്മൾ മലയാളത്തിൽ നോവലിന്റെ ഉള്ളിൽ എന്ത് ചെയ്യും, ഇസ്ലാമിനെ തമസ്കരിക്കുന്ന, ആശയങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന, ചരിത്രം എഴുതുന്ന, കുറച്ച് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സയണിസ്റ്റുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആനന്ദിനെ പോലുള്ള ചില വൃത്തികെട്ട തൂലിക നമ്മുടെ നാട്ടിലുണ്ട്. ഇതൊക്കെ പുതിയൊന്ന്, അതിന്റെ ഒരു പതിപ്പാണ് തഹാവുസേ. അതേപോലെ തന്നെ റിജാല ഹൗല റസൂൽ പോലെ എഴുതിയ ഖാലിദ്, അഖലാനികൾ, ഇഖ്വാനികളിൽ നിന്നുള്ള ചരിത്രം എടുത്തിട്ട് സ്വഹാബികളുടെ ചരിത്രം എഴുതിയിട്ടുള്ള ആളുകൾ, പിന്നെ നേരത്തെ പറഞ്ഞ അബ്ബാസ് മുഹമ്മദ് അക്കാദ്, താഹ ഹുസൈൻ, അങ്ങനെയുള്ള ആളുകൾ, പിന്നെ ഹുസൈൻ ഹൈക്കൽ, ഹൈക്കൽ മുഹമ്മദ് മക്കൾ ഹുസൈദിലെ, അതുപോലുള്ള ആളുകൾ, അവരൊക്കെ ഇഖ്വാനികളാണ്. അപ്പൊ ആ നിലവാരത്തിലുള്ള പ്രമാണങ്ങളെയും അഹ്ലു സുന്നത്തിന്റെ ആധികാരിക ഗ്രന്ഥങ്ങളെയും അവലംബിക്കാതെ കേട്ടുകേൾവികളെ മുഴുവൻ ചരിത്രമാകുമ്പോൾ അത്രയൊക്കെ സൂക്ഷ്മത മതി. ഒരു കഥ പറയുന്ന രൂപത്തിൽ സ്വന്തം കഥക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ചരിത്രത്തിന്റെ ഏതെങ്കിലും രണ്ട് തലട്ടെ ഇടയിൽ അവരെ വക കൂട്ടിച്ചേർക്കും. അങ്ങനെയുള്ള, അതായത് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലും വന്ന ചരിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പോലും, സ്വഹീഹ് ബുഖാരി സ്വഹീഹ് മുസ്ലിം യാഥാർത്ഥ്യമുണ്ട്, അതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങൾ പോലും അതിൽ എടുത്തു പറയേണ്ട ഒരാൾ സബരിയുടെയും ഇബ്നു ഖസീറിന്റെ ഒക്കെ ചില റിപ്പോർട്ടുകളിൽ കടന്നു വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടറാണ് അബൂ മിഹനഫ്. അബൂ മിഹനഫ് ശിയയാണ്. അയാളുടെ, അയാളെ കുറിച്ച് വ്യക്തമായി ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അതാണ് ഇയാൾക്ക് ഇപ്പൊ സബരിയുടെ പേര് പറയാൻ കിട്ടിയത്. പക്ഷെ സബരി ഇബ്നു ഖസീറൊക്കെ പറയുമ്പോൾ ഇതുപോലെയുള്ള വാക്പ്രയോഗങ്ങൾ ഒരിടത്തെങ്കിലും, ഞാൻ നേരത്തെ എണ്ണി പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അതിൽ കാണാൻ കഴിയില്ല, മനസ്സിലായില്ലേ. പക്ഷെ തബരിയുടെ ചില ഇപ്പൊ ഉള്ളിൽ, അതായത് ഹക്കും ബാത്തിലും കൂട്ടിക്കലർത്താൻ ഉള്ളത് പറയും, അതിന്റെ ഇടയിൽ ചില വാചകങ്ങളിലാണ് സ്വഹാബത്തിന് ആക്ഷേപിക്കുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളിക്കാം. അത് ആ രൂപത്തിൽ, പിന്നെ അബൂ മിഹനഫിന്റെ റിപ്പോർട്ടുകളാണ് നമ്മുടെ നാട്ടിൽ ചരിത്ര പാരായണത്തിന് ഏറ്റവും കൂടുതലായിട്ട് ഉദ്ധരിക്കപ്പെട്ടത്. അയാളാണ് ചവറ് കണക്കിന് കള്ളക്കഥകൾ സ്വഹാബത്തിനെ കുറിച്ച് ഉണ്ടാക്കിയത് എന്ന് കാണാൻ സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് പൂർവികരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഗ്രന്ഥം എഴുതുന്ന രീതി തന്നെ വ്യത്യാസമുണ്ട്. നമ്മൾ ഇക്കാലത്ത് ഗ്രന്ഥം എഴുതുന്ന പോലല്ല. അവരൊരു വിഷയം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചുള്ള മുഴുവൻ റിപ്പോർട്ടുകളും എടുക്കും. അതിലുസ്ലിന്റെ രീതിയിൽ റിപ്പോർട്ടുകൾ മുഴുവൻ സ്വീകാര്യമാണെന്ന് ഞാൻ അർത്ഥമല്ല. ആ റിപ്പോർട്ടുകൾ, കാരണം അവരുടെ ഗ്രന്ഥങ്ങൾ സാധാരണക്കാർക്ക് പഠിക്കാനുള്ളതുമല്ല. പണ്ഡിതന്മാരാണ് തബരിയുടെ ഇബ്നു ഖസീറിന്റെ പുസ്തകം വായിക്കേണ്ടത്, സാധാരണക്കാരല്ല വായിക്കാറുണ്ട്. സാധാരണക്കാർ വായിച്ചാൽ ആശയക്കുഴപ്പത്തിലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിന്റെ സനദ് കൊടുക്കും. എന്തിനാ സനദർക്കം കൊടുക്കുന്നത്? അത് അംഗീകരിക്കണോ അംഗീകരിക്കണ്ടെന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രവുമല്ല പലതും സനദിന് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇബ്നു ഖസീർ കൊടുത്തത്. അതിന് പല ലക്ഷ്യങ്ങളാണ് പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. അവരാ രൂപത്തിൽ അങ്ങനെ കൊടുക്കാൻ, എടുത്തു പറയാൻ ചില കാരണങ്ങൾ തന്നെ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം ളൈഫായ ഹദീസുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാരണം പ്രധാനമായി മൂന്ന് തരത്തിലാണ്. ഒന്ന്, തികച്ചും കളവ്, മറുപടി അർഹിക്കുന്ന, അതിന് അഹ്ലു സുന്നത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ളൈഫ് ഹദീസുകളിൽ പിഴച്ച കക്ഷികളും അബൂ മിഹനഫിനെ പോലുള്ള പേര് നിണയന്മാർ റിപ്പോർട്ട് ചെയ്തായിരിക്കും. വ്യക്തമായതും സ്ഥിരപ്പെട്ടതുമായ ഹദീസുകൾക്കെതിരിൽ ഉള്ള ഒറ്റപ്പെട്ട റിപ്പോർട്ടുകൾ, മുൻകത്തിയും മുറസലും ഒക്കെ ആയി വന്ന റിപ്പോർട്ടുകളാണ് മറ്റൊന്ന്. ചെറിയ ലോസ ഉണ്ടാവുള്ളൂ, മനഃപൂർവ്വം ഉണ്ടാക്കിയ കളവുകളാവില്ല. അതിന്റെ പല ഭാഗങ്ങളും മറ്റ് ഹദീസുകൾ കൊണ്ട് അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ചില വിശദാംശങ്ങൾ ഹദീസുകൾ പെടാത്തതിൽ കടന്നുകൂടും. അതാ അത് നമ്മൾ ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കുന്നിടത്ത് അത്തരം ലോഫുകളെ കുറിച്ച്, അത്തരം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ കൊടുക്കുകയോ ചെയ്യുന്നവരൊന്നും അഹ്ലു സുന്നത്തിന്റെ ശത്രുക്കളാവുകയില്ല. സ്വാഭാവികമായി ചെറിയ ലോഫുകൾ എന്ന് പറയും. മൂന്നാമതൊന്ന്, ഹസനാണോ അല്ലേ എന്ന് തർക്കമുള്ളത്. അതായത് ളൈഫാനും സാധ്യതയുണ്ട്, സ്വഹീഹാനും സാധ്യതയുണ്ട്. അങ്ങനത്തെ സ്വഹീഹിന്റെ താഴെയുള്ള ഹസനായ ഹദീസ്, ഹസനെ ഹസനത്തിണ്ട്, ഹസനലി ഖൈരിഹി എന്ന് പറഞ്ഞ ഹദീസുകളൊക്കെ മിക്കവാറും ളൈഫായിരിക്കും. അപ്പൊ അതിൽ ഒരു ബലാബലം പരിശോധിക്കുന്നിടത്ത് അതിർത്തിയിൽ നിൽക്കുന്ന ചില ഹദീസുകളുണ്ട്. അതിൽ നിന്നും ആശയത്തിൽ സ്വഹീഹായ ഹദീസുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അത്ര ഹദീസുകളിൽ. അങ്ങനത്തെ ചില ദുർബല റിപ്പോർട്ടുകളും സ്ഥാനം പിടിക്കും എന്നല്ലാതെ, നേരത്തെ പറഞ്ഞ പോലെ തികച്ചും ശത്രുക്കളുടെ വാദങ്ങൾ, സ്വഹാബികളെ ആക്ഷേപകരമായി പറയുന്ന വാദങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല. അത് ഏതെല്ലാം നിരക്ക് കൊടുക്കാറുണ്ട്? ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇത്തരം ഹദീസുകൾ, ഇത്തരം പിന്നെ റിപ്പോർട്ടുകൾ സ്ഥാനം പിടിക്കുന്നത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, ഷവാഹിദുകൾ, മുത്താബത്തുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ സത്യമാകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ച് വ്യക്തമായി അവർക്ക് സഹിയാണെന്ന് ഉറപ്പില്ല. പക്ഷേ ഇതേ തുല്യമായ ആശയങ്ങൾ വന്ന മറ്റ് ഹദീസുകൾ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതും ഒരു പക്ഷേ സഹിയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ സിഹത്ത് പരിശോധിക്കാൻ ഇവർക്ക് നേരം കിട്ടിയിട്ടില്ല. റിപ്പോർട്ട് അവരുടെ കയ്യിൽ വന്നു, ആ കാരണം കൊണ്ട്, അതൊരു കുഴപ്പമുള്ള കാരണമല്ല, ആ കാരണങ്ങൾ കൊണ്ട് ഇത് കണ്ടുപിടിക്കും. വേറെ ഒരു കാരണം, പൂർവികരായ ഉന്നത പണ്ഡിതർ അവരുടെ ഗ്രന്ഥങ്ങളിൽ, ഇവരേത് ഗ്രന്ഥങ്ങൾ അവലംബിച്ചിട്ടൊക്കെയാണോ ഗ്രന്ഥമുണ്ടാക്കിയത്, അവരുദ്ധരിച്ചതുകൊണ്ട് ഇവർക്ക് അതിന്റെ സിഹത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവാം, പൂർവികരെ തക്ലീർ ചെയ്തതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കടന്നു വരും. ആ നിലക്കും അത് ഉദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ മൂന്നാല് കാര്യങ്ങൾ മനസ്സിലിരുത്തേണ്ടത്, ഒന്ന്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ വാക്കുകളിലും എല്ലാ പ്രശ്നങ്ങളും അതിലവർ ഒരു ചർച്ച നടക്കും. അതിന്റെ സഹീഹും ളഈഫും ഒക്കെ വേർതിരിക്കും. ആ വേർതിരിക്കാൻ വേണ്ടി ധാരാളം പണ്ഡിതന്മാരും ധാരാളം ഗ്രന്ഥ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരെ പരിചയപ്പെടുത്തുന്ന എമ്പാടും ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പൊ കിതാബുൽ ജറഹ് വത്താദിയിൽ ഇവരെ പോലത്തെ മൂലയന്മാർ പറയണമെന്ന് തബലീഗുകാരൻ പറഞ്ഞു. ഇൻഷാല്ലാ വിശദീകരണ സന്ദേശം വരുന്നുണ്ട്. ഒരു തബലീഗിന്റെ ഒരു ബാക്കവി മൗലവി എന്ത് പറഞ്ഞു, ളഈഫായ ഹദീസുകളൊക്കെ ഹദീസ് ഗ്രന്ഥങ്ങൾ വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്, അതുപോലെയുള്ളൂ ഫളായില്ലെന്നാ പറഞ്ഞു. തിരക്കില്ല, സൂഫി വിശ്വാസം തരീക്കത്ത് വിശ്വാസമൊക്കെ പ്രചരിപ്പിച്ചിട്ട് അതൊക്കെ ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ നേരത്തെ ഞാൻ പറഞ്ഞ നിലവാരത്തിലുള്ള ചില സ്വഹീ അല്ലാത്ത റിപ്പോർട്ടുകൾ വന്നതിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ ഇവരൊക്കെ മറുപടേണ്ട ഒരു വിഷയമുണ്ട്. അതുപോലെ ഇവിടെ പ്രസംഗിച്ചാൽ മറുപടേണ്ട വിഷയമാണ് എന്ത്, കിതാബുൽ ജറഹ് വത്താഅദിയിൽ, ജറഹ് തഅദിയിൽ ഒരുപാട് കിതാബുണ്ട്. ഇപ്പൊ ഇബ്നു അബി ഹാത്തിമിന്റെ കിതാബുൽ ജറഹ് വത്താഅദിയിൽ, കിതാബ് താരിഖുൽ കബീർ എന്ന ബുഖാരിയുടെ ഗ്രന്ഥം, കിതാബുൽ ഇലൽ വ മാരിഫത്തുർ റിജാൽ എന്ന ഇമാം അഹമ്മദിന്റെ ഗ്രന്ഥം, കിതാബ് തഹ്വീൽ കമാൽ എന്ന് പറഞ്ഞ ഇമാം മുസ്നിയുടെ ഗ്രന്ഥം, അതിന്റെ മുക്തസറായിട്ട് ഹാഫിൽ ഇബ്നു ഹജർ അസ്ഖലാനി തഹ്ദീബ് തഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം, ഇങ്ങനെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചുള്ള പഠനം, അവരുടെ പോരായ്മകൾ ന്യൂനതകൾ, ജറഹ് തഅദീൽ, അവരുടെ പോരായ്മകളും അവരുടെ യോഗ്യതകളും, ഇത് ശരിക്കും പഠന വിധേയമാക്കുന്ന ഗ്രന്ഥങ്ങൾ എന്തിനാ? എല്ലാ റിപ്പോർട്ടും സ്വീകരിക്കുമ്പോൾ ഇത് പഠിക്കാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പതിനായിരക്കണക്കിന് പേജുകളിൽ ആയിരക്കണക്കിന് റിപ്പോർട്ടർമാരെ കുറിച്ച് വിശദമായ പഠനം നടന്നിട്ടുണ്ട്. ജറഹ് തഅദീൽ ഇത് എന്തിനാണെന്നുള്ള ഉത്തരം കിട്ടണം. അവർ റിപ്പോർട്ട് ചെയ്ത് അതീസ് സ്വീകരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടല്ല ഇത്രയും വലിയ പഠനം ഉണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലൊരു കളവ് വരാൻ പാടില്ല എന്നുള്ളത് അതിന് ഇസ്ലാമിനെ പ്രതിരോധിക്കാൻ വേണ്ടിട്ടല്ലേ? ഇതൊക്കെ തള്ളുന്ന രൂപത്തിലാണ് അവരുടെ സംസാരം ഉണ്ടായെന്ന് കാണാൻ സാധിക്കും. അപ്പൊ പൂർവികരായ ആളുകൾ എല്ലാത്തരം റിപ്പോർട്ടും കൊടുക്കുന്ന കൂട്ടത്തിൽ ദുർബലമായ റിപ്പോർട്ടുകളും കൊടുക്കും. അത് ദുർബലമാണ് എന്ന് ചിലപ്പോൾ ചൂണ്ടിക്കാട്ടും, അല്ലെങ്കിൽ ദുർബലതയെക്കുറിച്ച് പഠിക്കുന്ന അത് നമ്മളുടെ മേഖലയല്ല. ചരിത്രം ക്രോഡീകരിക്കുന്നത് ഒരു ദൗത്യമാണ്, ഒരു കിതാബ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ല അവരുടെ അജണ്ട. അവർ ചരിത്രത്തെക്കുറിച്ചുള്ള ഗവേഷണം ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുത്താണ് ആര്, ഇമാം ഇബ്നു കസീറും അതേപോലെ തന്നെ തബരിയും. അല്ലാതെ പുസ്തകം പ്രസിദ്ധീകരിച്ച് പിന്നെ പുസ്തകശാല നടത്തുക, അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന അവരുടെ അജണ്ടയല്ല. അതൊക്കെ പിൽക്കാലത്ത് നടന്ന കാര്യങ്ങളാണ്. അവർ ഏറ്റെടുത്ത ഡ്യൂട്ടി എന്താണ്? ചരിത്രത്തിന്റെ എല്ലാ ഭാഗവും ക്രോഡീകരിക്കുക. അവർക്ക് കഴിയുന്നിടത്തോളം അവർ തസ്ലീ ചെയ്തു, ബാക്കിയുള്ളത് ചെയ്യുന്നതിന് പോലും മരണപ്പെട്ടു പോയി, അവരുടെ ശിഷ്യന്മാർ ചെയ്തു. മാത്രവുമല്ല അതേസമയത്ത് വേറൊരു കൂട്ടർ എന്താ ചെയ്യുന്നത്? അവർ ചരിത്രമല്ല കൂടിയിരിക്കുന്നത്, അവര് ഹദീസ് ഉദ്ധരിക്കുന്ന ആളുകളെ കുറിച്ചുള്ള പഠനം തന്നെ നടത്താനായിട്ടൊരു ടീം, അതിൽ മുത്തഹസ്സിസുകളായ ആളുകൾ, അവർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇവർ ചരിത്രം വിട്ടത്. ഇവർക്ക് തന്നെ അറിയാം ഈ ചരിത്രം പഠനം നടക്കും, ഞങ്ങൾ എഴുതി നിന്നുകൊണ്ട് ഇതാണ് സ്വഹാബികളുടെ ചരിത്രം കൊണ്ടു നടക്കില്ല എന്ന് ഇബ്നു കസീറിനും അറിയാം, തബരിക്കും അറിയാം. ഏതെങ്കിലും വിഷയങ്ങൾ സ്വഹീ അല്ലാത്തത് തബരിയുടെ ചരിത്രത്തിലോ ഇബ്നു കസീറിന്റെ ചരിത്രത്തിലോ കാണുന്നുണ്ടെങ്കിൽ അതിന്റെ വസ്തുതയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ളഈഫ് ആണ് എന്ന് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം, അതായത് ഈ ഇൽമു റിജാൽ വേണ്ടത്ര പഠിക്കാത്ത ആളുകൾ ചരിത്രം കൂടിയിരിക്കുമ്പോൾ ളഈഫ് ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകും. എല്ലാവരും എല്ലാ മേഖലയിലും പഠിച്ചോളണം എന്നല്ലോ, ചിലക്കാർ തഫ്സീർ ശ്രദ്ധിക്കും, ചിലക്കാർ ചരിത്രം ശ്രദ്ധിക്കും, ചിലക്കാർ രണ്ടിലും ശ്രദ്ധിക്കും. ഓരോ മേഖലയിലും ഓരോ എവിടെയാണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ഏതൊരു മേഖലയാണോ ഇസ്ലാമിനെതിരെ തിരിക്കാൻ വേണ്ടി ശത്രുക്കൾ കൊണ്ടിടക്കുന്നത്, ആ മേഖലയിൽ കൂടുതൽ എന്ത് ചെയ്യും, പഠനം നടത്തും. ചില ആൾക്കാർ ഭാഷാപരമായ കാര്യങ്ങൾ കൂടുതൽ പഠനം നടത്തും. എല്ലാവരും എല്ലാ പഠനവും നടത്തി നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഒരു മേഖല ചരിത്ര രംഗത്ത് പഠനം നടത്തി റിപ്പോർട്ടുകൾ ക്രോഡീകരിച്ച ആളുകൾ അതിന്റെ ബലാബലം നിർണ്ണയിക്കുന്ന മറ്റൊരു സംഘത്തെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. മറ്റു വേറൊരു സംഘം അത് പരിശോധിക്കുമെന്നുള്ള അറിവോടുകൂടി തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ആശയം സമർപ്പിക്കുന്നത് എന്നർത്ഥം. പിന്നെ റിജാലിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് നഖദ് ചെയ്യാനുള്ള അറിവിന്റെ കുറവ് കൊണ്ട് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ചില ആളുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ചിലർ റിപ്പോർട്ടുകൾ എടുത്തു കൊടുക്കുന്നതന്നെ അയാൾ കള്ളനാണ് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇപ്പൊ ഇബ്നു കസീറൊക്കെ ചില റിപ്പോർട്ട് കൊടുത്തത് തന്നെ അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ റിപ്പോർട്ട് ചെയ്ത ആൾ കള്ളനാണെന്ന് ഈ റിപ്പോർട്ട് എന്ന് മനസ്സിലാക്കുന്ന അയാൾ കള്ളനാണ്. കാരണം ഒരിക്കലും സ്വഹാബികൾക്ക് യോജിക്കാത്ത കാര്യമാണ് എന്തിരിക്കുന്നത് ഇയാൾ പറഞ്ഞിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ചില കാരണങ്ങളാൽ അവരത് ഗ്രന്ഥങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഈ അദില്ലത്തുൻ അല കദിബി റാവി ബാദമു സിദ്ഖിഹി ഫഹിയ ബറാഹിനുൻ അലൈഹി വമാ വുജൂദിഹാ ഫിൽ കുതുബി ലം യഫ്അലു അൻ ബയാനിഹ. എന്താണ് പണ്ഡിതന്മാർ പറയാണ്, റാവി കള്ളനാണ് എന്നുള്ളതിന്റെ തെളിവായി ചില കള്ള റിപ്പോർട്ടുകൾ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണും. ഈ റിപ്പോർട്ട് സ്വീകരിക്കണമെന്നല്ല, സ്വീകരിക്കരുത് എന്നാണ്. അതിൽ നിന്ന് അത് മാത്രം എടുത്തിട്ട് റിപ്പോർട്ട് മാത്രം എടുത്ത് കൊടുക്കാം, ആ റിപ്പോർട്ടിനെ കുറിച്ചുള്ള നിലപാട് കളയാം. എന്തിന്? അയാൾക്കെതിരെയുള്ള തെളിവായി, റിപ്പോർട്ട് ചെയ്ത ആളുകൾക്കെതിരെയുള്ള തെളിവായി ഗ്രന്ഥകാരന്മാർ ചേർക്കാറുണ്ട്. അല്ലാതെ അതൊരു വിശദീകരണം, അയാളുടെ വിശദീകരണം നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി. ഇപ്പൊ ചില ഫവായിദുകൾ, ദുർബലമായ റിപ്പോർട്ടുകൾ ഏതെങ്കിലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചില ഫായിദകളുണ്ട് എന്നാണ് പറയുന്നത്. അഹമ്മദ് ബിൻ ഹംബൽ ഒരിക്കൽ യഹിയ ബിൻ മഅീൻ അദ്ദേഹത്തോട് ചോദിച്ചു, വഹുമ ബിസനാ, രണ്ടാളും സനായിലായിരിക്കുമ്പോൾ ചോദിച്ചു, ويحيى يكتب عن عبد الرزاق عن معمر عن أبان بن أبي أياس أبم أبان بن أبي أياس لمن لا ريبورت معمر لمن عبد الرزاق لمن بريك أبطت يحيى قدقنا ذو كانت أبول إمام أحمد بن حنبل أده يطور برنو تكتب نسخة أبان بن أياس أبان بن أياس عند فقرقل نغل أمدان يردن ذو أيال ريبورت نغل أمدان قدقنا وتعلم أنه كذاب യവൗൽ ഹദീസ്, കള്ള ഹദീസ് ഉണ്ടാക്കുന്ന ആളാണ് അബാൻ എന്ന് നിങ്ങൾക്കറിയില്ലേ, പിന്നെ നിങ്ങൾ എന്തിനാണ്? കാരണം റിജാലിനെ കുറിച്ച് പഠനം നടത്തിയാലാണ് ഇബ്നുമായി. അപ്പൊ ഒരിക്കലും അബാനെ കുറിച്ച് അറിയാതെ പോണ പ്രശ്നമല്ല. നിങ്ങൾക്ക് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ അയാളുടെ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ആര്? അഹമ്മദ് ബിൻ ഹംബൽ യഹയ ബിൻ മഅീനോട് ചോദിച്ചു. ഫഖാൽ, അദ്ദേഹം പറഞ്ഞു, യർഹമുക്കല്ലാ അബാ അബ്ദില്ല, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചൊരിയുമാറാകട്ടെ. അക്തുബുഹു ഹത്താ ലൗ ജാഅ കദ്ദാബ് يرويها عن معمر عن ثابت عن انس اقول له كذبت ليس هذا من حديث ثابت انما هو من حديث ابان اذا ابان ده حديث انا എടുക്കാൻ പറ്റൂലാ തെളിയിക്കാൻ ഞാൻ കൊടുക്കും. മനസ്സിലായില്ലേ? ഇതിലെ അബാന്റെ പേര് പറഞ്ഞുകൊണ്ടേ കൊടുക്കുന്നത്. അബാൻ കള്ളനാണെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അബാൻ എന്നുള്ളത് കൊള്ളരുതാത്തവനാണ്. അപ്പൊ സാധാരണക്കാർക്ക് വായിക്കാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങളിലല്ല അത് വരുന്ന അർത്ഥം. പണ്ഡിതന്മാർ സാധാരണക്കാർക്ക് ഇത് വിശദീകരിച്ചു കൊടുക്കാനുള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പൊ ആ പണ്ഡിതന്മാരായ ആളുകൾ കള്ളന്മാരാരാണെന്ന് ആർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്? സാധാരണക്കാർ. ഇതുപോലെ അബൂ മിഖ്നഫിന്റെ റിപ്പോർട്ടുകൾ വന്നതുപോലെ പരിചയപ്പെടുത്തേണ്ടി വന്നു. വലുത് കാരണം സുഫീനിതത്തെക്കുറിച്ചും അതേപോലെ ജമലിയത്തെക്കുറിച്ചും ഒക്കെ ഏറ്റവും കൂടുതൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച അബൂ മിഖ്നഫിന്റെ റിപ്പോർട്ടിലൂടെയാണ്. അപ്പൊ അബൂ മിഖ്നഫ് കള്ളനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ടും പഠിപ്പിക്കേണ്ടത്. ആ നിലക്കാണ് അബാനെ കുറിച്ചുള്ള റിപ്പോർട്ട് ഞാൻ കൊടുത്തു വന്നു. മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാ ഹിജ്റ 110 വഫാത്തായ അദ്ദേഹം പറഞ്ഞു, لم يكونوا يسالون عن الاسناد فلما وقعت الفتنه قالوا صموا لنا رجالكم فينظروا الى اهل السنه فيؤخذ حديثهم وينظروا الى اهل البدع فلا يؤخذ حديثهم. محمد بن سيرين പറഞ്ഞു, സനദിനെ കുറിച്ച് ഉള്ള ചോദ്യങ്ങൾ അത് ഫിത്നയുടെ കാലം വരുമ്പോൾ, സനദ് ഉണ്ടല്ലോ, സനദിലെ ന്യൂനതകൾ പോരായ്മകൾ, ഫിത്നയുടെ കാലം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊടുക്കാം. റിപ്പോർട്ടർമാരെ കുറിച്ച് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പറയാം, നിന്ന ആളിൽ നിന്ന ആളിൽ നിന്ന് വ്യക്തമായി പറഞ്ഞുകൊടുക്കാം. ഇങ്ങനെ സനദ് ഇസ്നാദില്ലാതെ ഇബ്നു കസീറോ തബരിയോ റിപ്പോർട്ട് എന്തേ പറയട്ടെ? എന്നാൽ ഇവർ ഉന്നയിക്കുന്ന ആരോപണം ഒരേ തമ്മാടിയാണ്, അയാളെക്കൊന്നു ഇയാളെക്കൊന്നു ഒക്കെ തരുന്നല്ലേ, ഒന്നിനും സനദില്ല. മിൻഹാജുൽ സുന്നയിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നുണ്ട്, മാവിയ അർദാനെ കുറിച്ച് ഷിയാക്കൾ ഉന്നയിക്കുന്ന ഓരോ ആരോപണം എടുത്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സനദില്ല, സനദില്ല, ഇത് ആരെ എവിടുന്ന് കിട്ടി പറയുന്നില്ല. പക്ഷേ അഹ്ലുൽ സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇരിക്കുമ്പോൾ സനദോട് കൂടി പറയും. എന്നിട്ടോ നമ്മൾ എന്ത് ചെയ്യണം? ഫയൻദുറു ഇലാ അഹ്ലി സുന്ന ഫയൂഖദ് ഹദീസും. നമ്മൾ അഹ്ലുൽ സുന്നത്തിലേക്ക് നോക്കുക. സനദിൽ അഹ്ലുൽ സുന്നത്തിന്റെ ആളുകൾ അവരുടെ സനദിൽ വന്നിരിക്കുന്ന ഹദീസുകൾ എടുക്കുക. ഫയൻദുറു ഇലാ അഹ്ലി ബിദഅ, ബിദഅത്തിന്റെ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഫലായുഹദ് ഹദീസും, അവർ റിപ്പോർട്ട് എടുക്കരുത്. അപ്പൊ ബിദഅത്തിന്റെ ആളുകൾ റിപ്പോർട്ട് ചെയ്തത് എടുക്കാതിരിക്കുക, അഹ്ലുൽ സുന്നത്തിന്റെ ആളുകൾ റിപ്പോർട്ട് ചെയ്ത് എടുക്കുക എന്നാണ് മുഹമ്മദ് ബിൻ സിരീൻ റഹിമഹുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചരിത്രത്തിന്റെ രീതി അതാണ്. അപ്പൊ ഏതെങ്കിലും കിതാബിൽ വന്നു എന്നുള്ളത് എന്താവില്ല? തെളിവാവില്ല. സനദോടുകൂടി വന്നത്, സ്വഹീഹായി വന്നത് മാത്രമേ എന്താവുള്ളൂ? തെളിവാകുള്ളൂ. ഇനി നേരത്തെ ഞാനിവിടെ എണ്ണി പറഞ്ഞ ഒരൊറ്റ ആരോപണവും അഹ്ലുൽ സുന്നത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഇല്ല. എന്ത് നേരം എന്നാണ്